لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ثم أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا من الآية سعود المالك سعود المالك ഇൻഷാഅല്ലാഹ് ഇന്ന് മുതൽ ഓരോ ആഴ്ചകളിലായി നമ്മൾ അഖീദയിലുള്ള ഒരു ഗ്രന്ഥം വായിക്കുകയും പഠിക്കുകയും ചെയ്യാൻ ആരംഭിക്കുകയാണ്. ആ ഗ്രന്ഥത്തിൻ്റെ പേര് തഅലീമു അസ്സുബിയാലി അത്തൗഹീദ. ആ പുസ്തകം ഇൻഷാഅല്ലാഹ് അടുത്ത ആഴ്ച ഇവിടെ കൂടി ആളുകൾക്ക് കിട്ടും. അതിന് ദർശനം സ്ഥിരമായി വരുന്ന ആളുകൾ പേര് കൊടുക്കുക, അവർക്ക് ആ പുസ്തകം ഇൻഷാഅല്ലാഹ് ലഭ്യമാകുന്നതാണ്. തഅലീമു അസ്സുബിയാലി അത്തൗഹീദ പുസ്തകത്തിൻ്റെ പേര് അടുത്ത ആഴ്ച ഞങ്ങൾ കുറച്ചുകൂടി പരിചയിക്കും. പുസ്തകത്തിൻ്റെ ചട്ട അതിൻ്റെ മേലെ പേരുണ്ടാവും. തഅലീമു അസ്സുബിയാൻ കുട്ടികളെ പഠിപ്പിക്കൽ, അത്തൗഹീദ് തൗഹീദ് കുട്ടികളെ പഠിപ്പിക്കാനാണ് പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകം എഴുതിയത് ഷൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹമാണ്. ആ പുസ്തകത്തെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ഗ്രന്ഥ രചയിതാവായ ഷൈഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതിനു മുൻപ് ആമുഖമായി പറയട്ടെ, മതവിജ്ഞാനം അന്വേഷിക്കുക എന്നത് ഓരോ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമായ ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനുസരിച്ച് ബാലി കർമ്മം ധരിച്ച ഹദീസിൽ കാണാം, ഫലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. ഫലബുൽ ഇൽമി, ഇൽമ് അന്വേഷിക്കൽ ഫരീദത്തുൻ, നിർബന്ധമാണ്. അല കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിൻ്റെ മേലും അക്കാര്യം നിർബന്ധമാണ്. മാത്രമല്ല ഇൽമ് നേടുന്നതിന് അനേകം ശ്രേഷ്ഠതകൾ, ഫവാഇലുകൾ ഖുർആനിലും ഹദീസിലും ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. പലതും നിങ്ങളിൽ പലരും കേട്ടതായി. അതിൽപ്പെട്ടതാണ് പ്രവാചക സന്ദർശനം പറഞ്ഞു, മനസ്സിലൊക്കെ പതിയപ്പൻ يلتمسوا فيه علما سهل الله له به طريقا الى الجنه ആരെങ്കിലും علم അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ആ വഴിയിൽ പ്രവേശിച്ചു എന്ന കാരണത്താൽ سهل الله له به طريقا الى الجنه, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ എളുപ്പമാക്കി നൽകും. ഇത് വലിയ ശ്രദ്ധയാണ്. സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കപ്പെടുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അഴിവ് നേടുക എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. മാത്രമല്ല മദ്ഹബിന്റെ പണ്ഡിതന്മാരിൽ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അണമാക്കളിൽ തന്നെ ബഹുഭൂരിപക്ഷം പേരും ഇസ്ലാമിന്റെ ഫവാഇദുകൾ നിർബന്ധമായ കർമ്മങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന പ്രവർത്തനമായി അഴിവ് നേടുന്നതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അഴിവ് നേടുക എന്നതാണ് നിർബന്ധമായ കർമ്മങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്ന് പണ്ഡിതന്മാരിൽ അനേകം പേർ പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ഇമാം അഹ്ലിസുന്ന അഹമ്മദ് ബിൻ ഹംബൽ ശൈബാനി റഹിമഹുള്ള. അതുപോലെ അനേകം പണ്ഡിതന്മാർ അപ്രകാരം പറഞ്ഞിട്ടുണ്ട്. ചില സലഫുകൾപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, നിയ്യത്ത് ശരിയായി കഴിഞ്ഞാൽ അയൽമ തേടുക എന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായ മറ്റൊരു പ്രവർത്തനം ഞാൻ കാണുന്നില്ല. അത്ര ഗൗരവമുള്ള കാര്യമാണ്. അയൽമ നേടുന്നത് ശ്രേഷ്ഠകരമാണ് എന്ന കാര്യം നമുക്കറിയാം. എന്നാൽ ആ അയൽമുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, അയൽമുകളിൽ തന്നെ ഏറ്റവും മഹത്തരമായത്, കൂടുതൽ പഠിക്കാൻ പ്രേരണ നൽകപ്പെടുകയും നിർബന്ധമായ വിജ്ഞാനം എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് വിശ്വാസപരമായ അഖീദപരമായ കാര്യങ്ങൾ. നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട, നമ്മുടെ തഹീഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കൽ ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമായ ബാധ്യതയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു മുഹമ്മദ് പത്തൊൻപതാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഅലം, നീ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളും ഇല്ല എന്ന കാര്യം നീ മനസ്സിലാക്കണം. ഇത് പഠിക്കേണ്ടതുണ്ട്. എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നമ്മെ ഉറപ്പുകൊടുക്കുന്നത്. തൗഹീദിന്റെ കാര്യത്തിലും അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. എന്താണ് ഇത്രമാത്രം പഠിക്കാനുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ എന്ന് പലരും വിചാരിക്കുന്നുണ്ടായേക്കാം. പലരെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളുണ്ട് മനസ്സിലാക്കിയിട്ടില്ല. അതിൽ എന്താണ് ഇത്ര മനസ്സിലാക്കാനുള്ളത് എന്ന ചോദ്യമാണ്. ഒരിക്കലും ലോകങ്ങളുടെ സ്വഭാവമായ റബ്ബ് കേവലം ഈ ഒരു അർത്ഥം മനസ്സിലാക്കാൻ, കേവലം ഒരു പൊതുവായ വിജ്ഞാനം നേടാൻ വേണ്ടിയല്ല നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പഠിക്കുക എന്നാൽ അതിൽ ചില കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഅന, അതിന്റെ അർത്ഥം അറിയണം. രണ്ടാമത്തെ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന്റെ അർക്കാനുകൾ, അതിന്റെ സ്തംഭങ്ങൾ എന്തൊക്കെയാണ് എന്നറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഷുറൂത്തുകൾ, അതിന്റെ നിബന്ധനകൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിനെ ഇല്ലാതെയാക്കുന്ന നഖാഇസുകളും നഖാഇസുകളും, അതിനെ പരിപൂർണമായി ഇല്ലാതെയാക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഒന്നല്ലാത്തിനെ വിളിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആയിരം തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന കാര്യമില്ല. അപ്പൊ എന്തൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അതില്ലാതെയാകും? അതുപോലെ തന്നെ നഖാഇസുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അന്തസത്ത ജീവിതത്തിൽ കുറച്ചു കളയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉദാഹരണത്തിന് അള്ളാഹു അല്ലാത്തവരെ സത്യം ചെയ്തു കഴിഞ്ഞാൽ മൻഹല ഫഗൈറില്ല ഫഖദ് അശ്റക്, ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരുടെ പേര് സത്യം ചെയ്തു കഴിഞ്ഞാൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. അള്ളല്ലാത്തവരെ സത്യം ചെയ്യൽ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അന്തസത്ത കുറക്കുന്ന കാര്യമാണ്. ശിർക്കുൽ അസ്ഗറുകളിൽ പണ്ഡിതന്മാർ എണ്ണിയ ഒരു കാര്യമാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ അന്തസത്ത കുറക്കുന്ന കാര്യം, നഖാഇസുകൾ എന്തൊക്കെയാണ്? ഇതൊക്കെ പഠിക്കൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. ചില സന്ദർഭങ്ങളിൽ അത് അനിവാര്യവുമാണ്. അപ്പൊ തൗഹീദ് പഠിക്കുക എന്നത് ഇസ്ലാമിന്റെ വിജ്ഞാനങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനം തൗഹീദാണ്. ഏറ്റവും ഗൗരവമുള്ള വിജ്ഞാനം തൗഹീദാണ്. അള്ളാഹു ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ എന്റെ ബാധ്യതകൾ എന്തൊക്കെയാണ്? അള്ളാഹു സുബ്ഹാനഹു വതആല ഞാൻ എങ്ങനെയാണ് ഏകനാക്കേണ്ടത്? എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എന്താണ് പ്രാർത്ഥന? എന്താണ് ഇബാദത്ത്? ആരാണ് താഗൂത്തുകൾ? അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കരുത് എന്ന്, ഇബാദത്ത് ചെയ്യരുത് എന്ന് പ്രവാചകന്മാരൊക്കെ പറഞ്ഞ വലഖദ് ബഅഥ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അനി അഅ്ബുദുല്ലാഹ വ അജ്തനിബുത്താഗൂത്.
നിങ്ങൾ അള്ളാഹുവിന്റെ ഇബാദത്ത് എടുക്കുക, വസ്തനിമു താഗൂത്ത്, നിങ്ങൾ താഗൂത്തുകളിൽ നിന്ന് അകന്നിരിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ റസൂലുകളും എല്ലാ പ്രവാചകന്മാരും ഒരുമിച്ച് ഒരേപോലെ പറഞ്ഞ കാര്യമാണ്. ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു വതആലയെ ആരാധിക്കണം, അവന് ഇബാദത്ത് നൽകണം, അവന് പുറമെ ആരാധിക്കപ്പെടുന്ന താഗൂത്തുകൾ അവയെ നിങ്ങൾ വെടിയണം, ഒഴിവാക്കണം എന്നത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച കാര്യമാണ്. ശരി, എന്താണ് താഗൂത്ത്? എന്താണ് താഗൂത്ത് എന്ന് പറഞ്ഞാൽ, ഇന്ന് പല ആൾക്കാർക്ക് താഗൂത്ത് എന്ന് പറഞ്ഞാൽ ആകെ അറിയുന്ന അർത്ഥം ദുർമൂർത്തി മാത്രമാണ്. എന്താണ് ദുർമൂർത്തി എന്ന് വെച്ചാൽ പലർക്കും കിട്ടില്ല. അത്രമാത്രം വൈജ്ഞാനികമായി ആ വിഷയത്തിൽ ഇതിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഓലക്ക ബഅസ്ല ഫിക്കുല്ലി ഉമ്മത്തി റസൂല, എല്ലാ ഉമ്മത്തിലേക്കും നമ്മൾ റസൂല അയച്ചിട്ടുണ്ട്. അലി അബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കണം, വജ്തനി ഉത്താവുക, താഗൂത്തിന് നിങ്ങൾ എന്താണ് താഗൂത്ത് എന്ന് അറിയാതെ എങ്ങനെ ഇത് വിട്ടുനിൽക്കാൻ. അറബിയിൽ പണ്ട് പറയാറുള്ള ഒരു ചൊല്ലുണ്ട്, കൈഫ യസ്തഖീ മൻ ലാ യദ്രി മാ ലാ യസ്തഖീ, എന്തിൽ നിന്നൊക്കെയാണ് ഞാൻ വിട്ടുനിൽക്കേണ്ടത് എന്ന് അറിയാത്തവൻ എങ്ങനെയാണ് അവയിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ സാധിക്കുക. കൈഫ യസ്തഖീ മൻ ലാ യദ്രി മാ ലാ യസ്തഖീ, എന്തിൽ നിന്നൊക്കെയാണ് ഞാൻ വിട്ടുനിൽക്കേണ്ടത് എന്ന് അറിയാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ അതിലൊക്കെ കുറിച്ചാണ്. അതുകൊണ്ട് തൗഹീദ് മനസ്സിലാക്കലും അതിന് വിരുദ്ധമായ ശിർക്കിനെ മനസ്സിലാക്കലും ഏറ്റവും വലിയ വിജ്ഞാനമാണ്. അതുകൊണ്ടാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത്, ഇന്നമ തുഖദു ഉമർ ഇസ്ലാം ഉർവത്തൻ ഉർവ ഇദാ നശഅത് ഇസ്ലാം വല യഅലു ജാഹിലിയ്യ, ഇന്നമ തുഖദ് അഴിക്കപ്പെടുക ഇപ്പോൾ മാത്രമാണ്. എപ്പോൾ മാത്രമാണ്? ഉമർ ഇസ്ലാം, ഇസ്ലാമിന്റെ കണ്ണികൾ ഉർവത്തൻ ഉർവത്തൻ ഓരോ ഓരോ കണ്ണികളായി അഴിക്കപ്പെടുക, ഇദാ നശഅത് ഇസ്ലാം വല യഅലു ജാഹിലിയ്യ, ജാഹിലിയത്ത് എന്താണ് എന്ന് അറിയാത്തവർ, ശിർക്ക് എന്താണെന്ന് അറിയാത്തവർ ഇസ്ലാമിൽ വളർന്നു വന്നു കഴിഞ്ഞാലാണ് ഇസ്ലാമിന്റെ കണ്ണികൾ ഓരോന്നായി അതിലേക്ക് പോകുക. അപ്പൊ സഹോദരങ്ങളെ, തൗഹീദിനെ കുറിച്ച് മനസ്സിലാക്കുക, ശിർക്കിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഏറ്റവും ഗൗരവമുള്ള കാര്യം, ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. ഏറ്റവും ആദ്യത്തിൽ ഒരു കുട്ടിയെ പഠിപ്പിച്ചു തുടങ്ങേണ്ട കാര്യം അതാണ്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ചെറിയ കുട്ടികളെ, നമ്മുടെ പുസ്തകത്തിന്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, തഅലീമു സുബിയാൻ, ചെറിയ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കലാണ് തൗഹീദ്. ചെറിയ കുട്ടികൾക്ക് തൗഹീദ് പഠിപ്പിച്ചുകൊണ്ടാണ് പുസ്തകം. ഞാൻ ആദ്യം വിചാരിച്ചത് മദ്രസ സിലബസ് ആക്കേണ്ട കിതാബാണ്, വായിച്ചേറ്റപ്പെടാൻ വിഷയം നമ്മളെല്ലാവർക്കും പഠിപ്പിക്കേണ്ട കിതാബാണ്. അവിടെ നമ്മൾ തുടങ്ങേണ്ടതുണ്ട്. പല ആൾക്കാർ ഉസ്മുൽ സലാത്തിനൊക്കെ ദർശിച്ചു വെച്ചിട്ടുണ്ടാവും, പക്ഷെ അവരോട് ഉസ്മുൽ സലാത്തിനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും കിട്ടില്ല. കിതാബ് തൗഹീദിന്റെ ദർശിച്ചു വെച്ചിട്ടുണ്ടാവും, പക്ഷെ എന്തായാലും ഉള്ളത് വെച്ചാൽ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അടിസ്ഥാനത്തിൽ നിന്ന് തുടങ്ങേണ്ടത്, പഠിച്ചു തുടങ്ങേണ്ടത് അനിവാര്യമാണ്. കുട്ടികളെ പോലെ തന്നെ നമ്മൾ പഠിക്കേണ്ടി വരുന്നത്. ഈ പുസ്തകത്തിൽ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു വഹാബ് റഹിമഹുള്ള തൗഹീദിന്റെ അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽപ്പെട്ടതായിരുന്നു ചെറിയ കുട്ടികളെ തൗഹീദ് പഠിപ്പിക്കുക എന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചരിച്ച ഹദീസിൽ കാണാം, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എന്റെ തോളത്തിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, പൊന്നുമോനെ ചെറിയ കുട്ടിയാണ് ഇബ്നു അബ്ബാസ്. പല ആളുകൾക്കും തെറ്റിദ്ധാരണയുണ്ട്, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബും അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസും. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹിന്റെ ഇളാപ്പേരാണ്, അദ്ദേഹം അവസാന കാലത്ത് മുസ്ലിമായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അത് ഇളാപ്പാന്റെ മോനാണ്. അദ്ദേഹം കുറച്ചധികം കാലഘട്ടം ജീവിച്ചിട്ടുണ്ട്. തർജുമാനുൽ ഇസ്ലാം, തർജുമാനുൽ ഖുർആൻ, ഖുർആനിന്റെ വിശദീകരണ പരിഭാഷകൻ എന്ന് സലഫുകൾ വിശേഷിപ്പിച്ച പണ്ഡിതനായ വ്യക്തി ഇബ്നു അബ്ബാസ് എന്ന് നമ്മൾ ഇടക്കിടക്ക് കേൾക്കാറുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇളാപ്പാന്റെ മോനാണ്. ഇത് രണ്ടും തമ്മിൽ വേർതിരിക്കാൻ പല ആളുകൾക്ക് ഇപ്പോഴും അറിയില്ല. മാത്രമല്ല, ചില ആളുകൾക്ക് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് മുസ്ലിമായത് അറിയുമല്ലോ. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹി ഇളാപ്പന്മാരുടെ ഒരാളാണ്, മുസ്ലിമായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മകനാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. അദ്ദേഹം പറയുന്നത് റസൂൽ, അപ്പൊ സ്വാഭാവികമാണ് റസൂലുള്ളാഹി ഇളാപ്പന്റെ മോനാണ്, ചെറിയ പ്രായമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയത്ത് അദ്ദേഹം ചെറിയ കുട്ടിയാണ്, വലിയ പ്രായമായിരിക്കും. അദ്ദേഹം പറയാൻ എന്റെ തോളത്ത് കൈവച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി പറഞ്ഞു, യാ ഉലാം പൊല്ലുപോലെ ഇനി ഉഅല്ലിമുക കലിമാതിൻ, ഞാൻ നിനക്ക് ചില വാക്കുകൾ ചില കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. യഹ്ഫദുക, അല്ലാഹു സുബ്ഹാനഹു വതആല നിന്നെ സംരക്ഷിക്കുന്നതാണ്. വഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ തജിദുഹു തുജാഹക, നിനക്ക് മതിയായവനായി നിന്റെ കാര്യങ്ങൾക്ക് മതിയായവനായി നീ അല്ലാഹുവിനെ കണ്ടെത്തും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത അലാ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു ലക. ലോകം മുഴുവൻ നിനക്ക് ഒരു കാര്യം ഉപകാരമായി ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാലും ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക, അല്ലാഹു നിനക്ക് രേഖപ്പെടുത്തിയ കാര്യത്തിലല്ലാതെ അവർ നിനക്ക് യാതൊരുവിധ ഉപകാരവും ചെയ്യുകയില്ല. واعلم ان الامه لو اجتمعت على ان يضروك بشيء لم يضروك بشيء الا قد كتبه الله عليك. ഈ സമുദായം മനുഷ്യരെല്ലാവരും നിന്നെ ഉപദ്രവിക്കാൻ ഒരുമിച്ച് കൂടിയാലും അള്ളാഹു നിനക്ക് എതിരായി എഴുതി വെച്ചിട്ടില്ലെങ്കിൽ നിന്നെ അത് യാതൊരു ഉപദ്രവവും ഏൽപ്പിക്കുകയില്ല. റഫ്അത്തിൽ അഖ്ലാം വജഫത്തിൽ സുഹൃത്ത്, പേനകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു, ഏടുകൾ അത് ഉണങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ കതറ് അത് എഴുതി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതിൽ മാറ്റം ഉണ്ടാവില്ല. നോക്കൂ, നിങ്ങൾ ചെറിയ കുട്ടിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എത്ര വലിയ വാക്കുകളാണ്, എത്ര വലിയ തൗഹീദിന്റെ പാഠങ്ങളാണ് പഠിപ്പിച്ചു കൊടുത്തത്. ചെറിയ കുട്ടിയാണ്, ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ തൗഹീദ് പഠിപ്പിക്കുക എന്നതും അവരെ അതിൽ വളർത്തിക്കൊണ്ടുവരിക എന്നതും ഓരോ പിതാവിന്റെയും ബാധ്യതയാണ്. മുസ്ലിം ഉമ്മത്തിൽ ഓരോരുത്തരുടെയും ബാധ്യതയാണ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുട്ടികളെ തൗഹീദിൽ വളർത്തിക്കൊണ്ടുവരിക എന്നത്. എന്ന് ചില നമ്മുടെ സഹോദരങ്ങൾ ചോദിക്കുന്ന കാര്യമാണ്, ശിർക്കും ഖുറാഫാത്തുകളും ബിദഅത്തുകളും നിറഞ്ഞു നിൽക്കുന്ന സ്കൂളുകളിലേക്ക് ഞങ്ങൾ പറഞ്ഞേക്കണോ? വല്ലാഹി അവർ കുഫ്റിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യമുണ്ടാകുന്നത്? നിങ്ങൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് പഠിക്കാതിരിക്കുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലേക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ശിർക്കും ഖുറാഫാത്തും ബിദഅത്തുകളും നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ഒരു സമൂഹത്തിലേക്ക് നമ്മുടെ കുട്ടികളെ ശരിയായ തൗഹീദ് പറഞ്ഞ് പഠിപ്പിക്കാതെ പറഞ്ഞയക്കുക എന്ന് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പൊ കുട്ടികളെ ചെറിയ പ്രായത്തിൽ തൗഹീദ് പഠിപ്പിക്കുന്നത് അനിവാര്യമാണ്, വളരെ ആവശ്യമുള്ള കാര്യമാണ്. അതിനുവേണ്ടിയാണ് ശേഖ് ഈ പുസ്തകം എഴുതിയത്. ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ശേഖ് പറഞ്ഞിട്ടുള്ള ചോദ്യം ഉത്തരം, ആദ്യം ചോദ്യം എന്നിട്ട് അതിലെ ഉത്തരം, പിന്നെ അടുത്ത ചോദ്യം അതിലുള്ള ഉത്തരം, അങ്ങനെയാണ് ഈ പുസ്തകം ശേഖ് രചിച്ചിട്ടുള്ളത്. എന്നോട് ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിച്ചാൽ നീ പറയുക റബ്ബി അല്ലാഹ്. وإذا قيل لك ما معنى الله بنود الله ന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഫഖുൽ അല്ലാഹു റബ്ബിയതി വൽ ഉബൂദിയതി അലാ ഖൽഖി അജ്മഈൻ, അതിന്റെ താരീഫ് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഓരോ കാര്യങ്ങളും വന്ന മഅന ഇബാദ, ഇബാദത്തിന്റെ അർത്ഥം എന്താണ്? ഫഖുൽ ഇസ്മുൽ ജാലിഉ ലികുല്ലി മാ യുഹിബ്ബു അല്ലാഹു വയർദാഹു മിനൽ അഖ്വാലി വൽ അഫ്ആൽ അല്ലാഹു റബ്ബുൽ ബാത്തിൻ, എങ്ങനെ താരീഫുകൾ, എങ്ങനെ നിർവചനങ്ങൾ ഓരോന്നോരോന്നായി. ഒരു ചോദ്യം ചെയ്ത് ചോദിക്കും, അയാൾ ഉത്തരം ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ചോദ്യവും ഉത്തരവുമായിട്ടാണ് ഈ പുസ്തകത്തിൽ ഷെയ്ഖ് മുഹമ്മദ് വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ മുന്നോട്ട് പോയിട്ടുള്ളത്. അതിന്റെ ഉപകാരം എന്താണെന്ന് ചോദിച്ചാൽ, പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കാര്യങ്ങൾ ഉറച്ചിരിക്കുകയും നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ കൂടുതൽ എളുപ്പമാവുകയും ചെയ്യുമെന്നതാണ് അതിന്റെ ഉപകാരം. ശരി സഹോദരങ്ങളെ, അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം പുസ്തകത്തിൽ പരാമർശിച്ചിട്ടില്ലാത്തതായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ആമുഖത്തിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. അതിലൊന്നാമത്തെ കാര്യം തൗഹീദിന്റെ ശ്രേഷ്ഠത എന്താണ്? എന്താണ് തൗഹീദിന്റെ ഫളങ്ങൾ? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്തിനാണ് നമ്മളിത് പഠിക്കുന്നത്? എന്താണ് ഈ പഠിക്കുന്ന വിഷയത്തിലുള്ള പ്രാധാന്യം? എന്താണ് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശ ഭൂമികളെ മുഴുവൻ സൃഷ്ടിച്ചത്, മനുഷ്യരെയും ജിന്നുകളെയും ഒക്കെ സൃഷ്ടിച്ചത് തൗഹീദ് പാലിക്കാൻ വേണ്ടിയാണ്. ഇതിനൊക്കെ പഠിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിച്ചത് തൗഹീദ് പാലിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്, വേറൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. وما خلقت الجن والإنس إلا ليعبدون എനിക്ക് ഇബാദത്ത് നൽകണം എന്ന കാര്യത്തിന് വേണ്ടിയിട്ടല്ലാതെ ജിന്നിനെയാകട്ടെ മനുഷ്യരെയാകട്ടെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. الله سبحانه وتعالى قرآن فرج الله الذي خلق سبع سماوات ومن الأرض مثلهن يتنزل الأمر بينهن لتعلموا أن الله على كل شيء قدير. الله الذي خلق سبع سماوات آغاش بومي قال أبو الورد ستة من الله ومن الأرض مثلهن بومي من يهد آغاش قال أبو الورد يهد بومي قال أبو الله ستة من يتنزل الأمر بينهن أو كذي العجاش أبو ميغل كذي الله هو لك الفرق لرني كذري كن إذا كيف دروا وديا لتعلموا نقل عريان وديا لتعلموا نقل فدكان وديا دكتر تتتر يهد عجاش أبو ميغل يهد أبو ميغل هذا نديل ودينا عجاش أبو ميغل كذي لرني الله هو جواحين إذن يلم الله نشي تدر لتعلموا നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു അല കുല്ലി ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടി അതൊക്കെ ചെയ്തു. ഇതിന്റെ എല്ലാം പിന്നിലുള്ള ലക്ഷ്യം അതാണ്. റസൂലുകൾ പ്രവാചകന്മാർ അവർ നിയോഗിച്ചത് എന്തിനു വേണ്ടിയാണ്? ശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമ അർസൽന മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ല നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ല അന ഫഅബ്ദൂൻ وما ارسلنا من قبلك من رسول لنكم ان ولا رسول لينا ما يتتلا الا نوحي اليه انه لا اله الا انا فاعبدون لا اله الا الله എന്ന കാര്യം വഹീ നൽകിക്കൊണ്ടല്ലാതെ നിനക്കു മുന്നേ ഒരു പ്രവാചകനെ നമ്മൾ അയച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ എത്ര ഗൗരവമുള്ള കാര്യമാണത്. എല്ലാ പ്രവാചകന്മാരും സൂറത്ത് ഹൂദ്, സൂറത്തുൽ അൻകബൂത് ഈ രണ്ട് സൂറത്തുകൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അനേക ആയത്തുകളിൽ നിങ്ങൾക്ക് കാണാം അവരുടെ പ്രവാചകന്മാർ. ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം ഷുഐബ് നബി, നൂഹ് നബി, ഹൂദ് നബി, സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ പ്രവാചകന്മാരൊക്കെ തങ്ങളുടെ സമൂഹത്തോട് പറഞ്ഞ കാര്യം ഒരേ വാക്കാണ്. എന്റെ സമുദായമേ, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുക. നിങ്ങൾക്ക് അവനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. എല്ലാ ഉസൂലുകളും പറഞ്ഞ കാര്യമാണ്. ഒരു പ്രവാചകൻ പോലും അതിൽ നിന്ന് വിട്ടുനിന്നിട്ടില്ല. എല്ലാ ഉസൂലുകളും ൊട്ടുമില്ല പറഞ്ഞ ആയത്താണ്. ഇങ്ങനെ അനേക ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, റസൂലുകളൊക്കെ അവരെല്ലാം നടത്തിയ ദഅവത്ത് തൗഹീദിലേക്കാണ്. എന്തിനധികം തന്റെ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നടത്തിയ ദഅവത്ത് എങ്ങനെയാണ്? ശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലാ അല്ലാഹ് على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين. شد القرآن الله سبحانه وتعالى بريان قل بريق رسولي هذه سبيلي إذا قلت يدوني أدعو إلى الله أردنا مرة تليم أدعو إلى الله يعني شريكنا الله لك توحيد لك. മുസ്ലിം ഉമ്മത്തിൽ ഒരു മനുഷ്യനെ ഏറ്റവും നല്ല മനുഷ്യനാക്കി തീർക്കുന്ന കാര്യം എന്താണ്? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലാ അല്ലാഹ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലാ അല്ലാഹ്. അല്ലാഹുവിനെ ക്ഷണിച്ചവനേക്കാൾ നല്ല വാക്യം പറഞ്ഞവനാരുണ്ട്? നോക്കൂ, അപ്പൊ തൗഹീദാണ് ഈ ഉമ്മത്തിന്റെ അടിസ്ഥാനം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യമാണ് ഒരു മുസ്ലിമിന്റെ ജീവിതം തുടങ്ങുന്നതും മരിക്കുന്നതും അതിലാണ്. മുസ്ലിമിന്റെ ജീവിതം തുടങ്ങുന്നതും മരിക്കുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൂടി, അൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിട്ടുള്ള അഞ്ച് കാര്യങ്ങളിലാണ്. അതിലൊന്നാമത്തെ കാര്യമായ റസൂലുള്ള പറഞ്ഞു, ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്. അതിലൊന്നാമത്തെ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് എന്നതാണ്. മറ്റു ചില റിവായത്തുകളിൽ കാണാം, ബൂനിയൽ ഇസ്ലാം അല ഖംസിൻ, ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടത് അഞ്ച് കാര്യങ്ങളിലെ മേലാണ്. അയ്യുഅബദല്ലാഹ് വയഫറ ബിമാ ദൂനഹു, അയ്യുബദ അല്ലാഹ് അല്ലാഹുവിന് ഇബാദത്ത് നൽകപ്പെടുക, വയുഫറ ബിമാ ദൂനഹു അല്ലാഹുവിന് താഴെയുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ വയുഫ അതിലെല്ലാം നിഷേധിക്കപ്പെടുക, അതിലെല്ലാം നിഷേധിക്കുക. ഇതിന്റെ മേലെയാണ് ഇസ്ലാമിനെ പടുത്തുയർത്തിയിട്ടുള്ളത്. ഒരു മുസ്ലിം അവന്റെ ഇസ്ലാമിലേക്കുള്ള പ്രവേശനം ആരംഭിക്കുന്നത് ഈ കലിമത്ത് പറഞ്ഞുകൊണ്ടാണ് അല്ലേ? പറഞ്ഞുകൊണ്ടാണ് അയാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത്. പയ്യൻ മരിക്കുന്നതോ പറഞ്ഞ് മരിക്കാൻ ആരുടെയെങ്കിലും അവസാനത്തെ വാക്കിലായി കഴിഞ്ഞാൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. നിങ്ങൾ ഒരു മുസ്ലിം അവന്റെ ജീവിതം തുടങ്ങുന്നത് ഇസ്ലാമിലാണ്, അവസാനിപ്പിക്കുന്നത് ഇസ്ലാമിലാണ്. ഇസ്ലാമിന്റെ സ്തംഭങ്ങളിൽ ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തിനധികം ഈമാനിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞാൽ ഈമാൻ ബിദ്ഉ വ ശബ്ഊന ശുഅബ ഔ സിത്തൂന ശുഅബ, ഈമാൻ എഴുപതിൽ പരം ശാഖകളാണ്. ചില റിവായത്തുകൾ കാണാം അറുപതിൽ പരം ശാഖകളാണ്. അഅലാഹ കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിലേറ്റവും ഉന്നതമായത്, ഈമാനിന്റെ ഏറ്റവും ഉയരമുള്ള പടി എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. വഅദ്നാഹ ഇമാഖത്തുൽ അദാ ലിത്തരീഖ്, അതിലേറ്റവും ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന പടി വഴിയിൽ നിന്ന് തടസ്സപ്പെടുത്തി മാറ്റലാണ്. വൽഹയാഉ ശഅബത്തു മിനൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ ഒരു ശാഖയിൽപ്പെട്ട കാര്യമാണ്. നോക്കൂ നിങ്ങൾ, ഈ ഹദീസിൽ മറ്റൊരു പാഠം കൂടിയുണ്ട്. ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൗലുൻ വഅഅ്തിഖാദുൻ വഅമൽ. ഈമാൻ എന്നാൽ നാവ് കൊണ്ട് ചൊല്ലി പറയണം, ശരീരാവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കണം, മനസ്സിൽ വിശ്വസിക്കണം. ഈ മൂന്ന് ഇനങ്ങൾ റസൂൽ ഹദീസിൽ പറഞ്ഞു. നാവ് കൊണ്ട് ചൊല്ലി പറയുന്നതിന് ഉദാഹരണമായി റസൂൽ കലിമത്തുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശരീരാവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനത്തിന് ഉദാഹരണമായി റസൂൽ പറഞ്ഞു വഴിയിൽ നിന്ന് തടസ്സങ്ങൾ എടുത്തു മാറ്റൽ ഈമാനിൽ പെട്ടതാണ്, അത് പ്രവർത്തനമാണ്. ഈമാൻ ലജ്ജ ഈമാനിന്റെ ഒരു ശാഖയാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ലജ്ജ എന്നത് ഹൃദയത്തിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്. ഈ മൂന്ന് കാര്യങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ഒരുമിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമിന്റെ സ്തംഭങ്ങളിൽ ഒന്നാമത്തെ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുപോലെ തന്നെ ഈമാനിന്റെ ഏറ്റവും ഉയരമുള്ള പദവി, ഏറ്റവും ഉയരമുള്ള സ്റ്റെപ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ അനേകം ശ്രേഷ്ഠതകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് എന്നതിന്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരൊക്കെ ബിഹാദൽ ഖദർ ഇൻഷാ അല്ലാഹു തആല.